ദൈവത്തിന്റെ വചനം എത്ര ആഴമേറിയതാണല്ലേ. അത് തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാകുന്നു. താങ്കളായത് രുചിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾക്കത് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഏദോമിന്റെ മേൽ ദൈവം തന്റെ ശിക്ഷ അയക്കുന്നതിന്റെ കാരണമാകുന്നു. അവരുടെ അഹങ്കാരം ദൈവത്തിന് പൊറുക്കാവുന്നതിനപ്പുറമാണ്. ദൈവത്തെ വേണ്ട എന്ന മനോഭാവം എത്ര തെറ്റായതാകുന്നു. ഇന്ന് അനേകർക്കും ഈ ഭാവം തന്നെയാണ്, ഈ ചിന്താഗതിയാണ്. ഓ, ഞങ്ങൾ തന്നെ ഇതൊക്കെ നേടിക്കൊള്ളാം എന്ന മനോഭാവം. ഈ മനോഭാവത്തോടെ അവർ ദൈവത്തോട് മറുതലിച്ചു. ഈ പ്രകാരത്തിലുള്ള ഒരു വിഷയത്തിന്മേൽ ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് നാലാം വാക്യം പറയുന്നു. ഓബദ്യാവിന്റെ പുസ്തകം നാലാം വാക്യം. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നീ കഴുകനെ പോലെ ഉയർന്നെന്നാലും ദൈവത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ബൈബിളിൽ കഴുകനെ കാണിച്ചിരിക്കുന്നത്. സാത്താൻ ആദ്യം ശ്രമിച്ചതുപോലെ ഏദോമ്യരും ദൈവത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അവർ ദൈവമാകുവാൻ ശ്രമിക്കുകയായിരുന്നു. ദൈവം കൈകാര്യം ചെയ്യേണ്ട പണിയെല്ലാം അവർ തന്നെ കൈകാര്യം ചെയ്യുവാൻ പോവുകയായിരുന്നു. നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും എന്ന് നാം വായിക്കുന്നു. ഇത് തന്നെയായിരുന്നു സാത്താന്റെയും പാപം. അവൻ തന്റെ സിംഹാസനം നക്ഷത്രങ്ങൾക്കും മീതെ സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. ദൈവം പറയുന്നു, അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന്. തങ്ങൾ ദൈവമാണെന്നതുപോലെ കരുതി എത്രയെത്ര ആളുകളാണ് സ്വന്തം ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത്. തങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ലെന്നും അവനെ കൂടാതെ തന്നെ ജീവിക്കാം എന്നുമൊക്കെയാണ് ഈ കൂട്ടർ കരുതുന്നത്. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മെ നിയന്ത്രിക്കുവാനായി ബസ്സിനൊക്കെ ഉള്ളതുപോലെ ഒരു സ്റ്റിയറിംഗ് വീൽ നമ്മുടെ തലയിൽ ഫിറ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും രക്ഷയ്ക്കു വേണ്ടി ആദ്യം അവിടുത്തെ സന്നിധിയിൽ വരണം. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കളും ഞാനും സ്വയമായി നമ്മുടെ ജീവിതത്തെ ഓടിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സ്ഥാനത്താകുന്നു. നാം ഡ്രൈവറുടെ ഇരിപ്പിടത്തിലാകും അപ്പോൾ ആയിരിക്കുന്നത്. നമ്മുടെ ജീവിതമാകുന്ന കപ്പലിന്റെ അല്ലെങ്കിൽ വിമാനത്തിന്റെ ക്യാപ്റ്റന്മാർ നാം തന്നെയാകും. പിന്നെ വെള്ളത്തിലൂടെയോ വായുവിലൂടെയോ നാം പോകുന്നത് നമുക്ക് സൗകര്യപ്രദമായ വിധത്തിലാണ്. അതാണ് അഹങ്കാരം. ആ സ്ഥിതിയിൽ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയും അതിൽ തുടർന്നാൽ ഗുരുതരമായ പാപമാകുന്നു ചെയ്യുന്നത്. കാരണം ഇത് കാണിക്കുന്നത് അവൻ നിത്യനാശത്തിൽ മാത്രമെത്തും എന്നാണ്. എത്രയെത്ര ഉന്നതന്മാർ ദൈവത്തെ മറന്ന് ജീവിതം തനിയെ കൊണ്ടുപോകുവാൻ ശ്രമിച്ച് തകർന്നു പോയിരിക്കുന്നു. ദൈവത്തെ വെല്ലുവിളിച്ചും ദൈവഭക്തന്മാരെ ആക്ഷേപിച്ചും നടന്ന എത്രയെത്ര ബിരുദന്മാർ ഒരു ആശ്രയവും ഇല്ലാതെ തകർന്നുപോയി. താങ്കൾ ഒന്നുകൂടി വന്ന് ഈ സൂക്ഷ്മദർശിനിയിൽ കൂടി ഒന്ന് നോക്കുമോ? യേശാവിന്റെ അവതാരമാണല്ലോ ഏതോ. അവിടെ യേശാവ് നിൽക്കുന്നു. എന്താണ് താങ്കൾ കാണുന്നത്? ഒരു മനുഷ്യവർഗത്തെയാകുന്നു താങ്കൾ കാണുന്നത്. മൃഗീയത്വം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ കാണുന്നു. അയ്യോ, ഇതെല്ലാം ഭയാനകമായ വൃത്തികേടാണ്. ഇപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും പറഞ്ഞേക്കാം, അയ്യോ, ഞാൻ ചിന്തിച്ചിരുന്നത് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും വന്നു എന്നാണല്ലോ. പക്ഷേ ഇവിടെ ഇതാ താങ്കൾ പറയുന്നു, മനുഷ്യൻ മൃഗങ്ങളെ പോലെ ആയെന്ന്. അത് തന്നെയാകുന്നു സുഹൃത്തെ ഞാൻ പറയുന്നത്. നാം കയറി വന്നതല്ല, നാം ഇറങ്ങി വന്നതാണ്. പരിണാമ സിദ്ധാന്തം ഒരു ശാസ്ത്ര സത്യമാണെന്നുള്ളതാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ളതിലേക്കും വലിയ തെറ്റിദ്ധാരണ. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണല്ലോ. തെറ്റായ പഠിപ്പീരുകളാകുന്ന ഒരു മൂടൽ മഞ്ഞിൽ നിന്നും നാം വെളിയിൽ വന്നെന്നിരിക്കട്ടെ. ഉടനെ വിശ്വാസികളല്ലാത്ത മനുഷ്യർ ഈ കാണുന്നതിന്റെ എല്ലാം ഉൽപ്പത്തിക്ക് വേറെ എന്തെങ്കിലും വിശദീകരണം കൊണ്ടുവരും. വാസ്തവത്തിൽ ഈ പരിണാമ സിദ്ധാന്തം മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സാധാരണക്കാരായ പാവം മനുഷ്യർ ഇത് അങ്ങനങ്ങ് അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം സകല മാധ്യമങ്ങളിലൂടെയും ഇത് സത്യമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. ഈ പഠിപ്പീര് തെറ്റാണെന്നുള്ളതിൻ്റെ ശക്തവും യുക്തിപരവുമായ തെളിവുകൾ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഇന്ന് നൽകിയിട്ടും അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാതെ കണ്ണടച്ചു കളയുകയാണ് മനുഷ്യർ. പരിണാമ സിദ്ധാന്തത്തിന്റെ ശരിയോ തെറ്റോ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഡോക്ടർ എഡ്വിൻ കോൺക്ലിൻ എന്ന പ്രശസ്ത ബയോളജിസ്റ്റ് പരിണാമത്തെക്കുറിച്ച് നടത്തിയ പരാമർശം എനിക്ക് പിടിച്ചു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഒരു പൊട്ടിത്തെറിയുടെ അനന്തര ഫലമാണ് ജീവന്റെ ഉൽപ്പത്തി എന്ന ഊഹാബോഹം. ഒരു അച്ചടിശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയുടെ ഫലമായി ഒരു വലിയ നിഘണ്ടു ഉൽപാദിതമായി എന്നുള്ള വാദമുഖത്തോടെ തുല്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അത് രസകരമായിരിക്കുന്നില്ലേ? പരിണാമ സിദ്ധാന്തത്തിലെ പ്രധാന ബുദ്ധിമുട്ട് അതിന്റെ അന്തിമ ഫലമാണ്. പരിണാമ സിദ്ധാന്തം വളരെ ഗുരുതരമായ, ഭയാനകമായ ഒരു വിഷാദാത്മകതയിലേക്കാണ് നയിക്കുന്നത്. അത് മനുഷ്യനെ വിശ്വസിപ്പിക്കുന്നത് അവൻ എത്തിച്ചേർന്നു, അവൻ ഏതാണ്ടൊക്കെ ആകുന്നു, അവൻ ഉയരങ്ങളിലേക്ക് പോകേണ്ടവനാകുന്നു എന്നീ വിശ്വാസങ്ങൾ മനുഷ്യനെ ഇന്ന് ഗുരുതരമായ വിപത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ആ മനോഭാവം നമ്മുടെ കോളേജുകളിലും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്കുകളിലും എല്ലാം പ്രതിഫലിക്കുന്നു. ഈ ദുരന്തത്തിന്റെ കാരണക്കാരൻ പരിണാമ സിദ്ധാന്തമാകുന്നു എന്ന് ഞാൻ പറയട്ടെ. ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറയുകയുണ്ടായി, തന്റെയും തന്റെ സഹജീവികളുടെയും ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ വെറും നിർഭാഗ്യവാൻ മാത്രമല്ല, ജീവിക്കുവാൻ യോഗ്യതയുള്ളവൻ പോലുമല്ല. അതൊന്നാം തരം ഒരു പ്രസ്താവനയാണില്ലേ? മനുഷ്യനെ വില കുറച്ച് കാണിക്കുന്ന ഈ പഠിപ്പീരുകൾ എന്ത് വലിയ ദോഷമാണ് ചെയ്യുന്നത്! പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് നിന്ന് ശ്രദ്ധിക്കണേ. പരിണാമ സിദ്ധാന്തത്തിന് ദൈവം നൽകുന്ന മൂർച്ചയുള്ള ഉത്തരമാകുന്നു ഒബദ്യാവിന്റെ പ്രവചനം. ഇത് ഞെട്ടിപ്പിക്കുന്നതും ആശ്ചര്യജനകവുമായ ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ഏദോമിനെ ശിക്ഷിക്കുവാനുണ്ടായ കാരണവും. ചില സ്ഥലങ്ങളിൽ 100,000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മനുഷ്യന്റെ പടം 200,000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മനുഷ്യന്റെ പടം എന്നൊക്കെ കാണിച്ച് വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊന്നും ഫോട്ടോ അല്ലല്ലോ പിന്നെയോ മനുഷ്യൻ ഊഹിച്ചെടുത്തത്. അന്ന് കണ്ടാൽ മൃഗം പോലെ ആയിരുന്നു മനുഷ്യൻ എന്ന് ചുരുക്കം. ഈ സുഹൃത്തെ, ദൈവത്തിന് താങ്കളോട് പ്രത്യേകം സംസാരിക്കുവാനുണ്ട്. എന്തിനാ 100,000 വർഷങ്ങൾക്ക് മുൻപ് ചിന്തിക്കുന്നത്? ഇന്ന് ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും മൃഗങ്ങളെ പോലെ അല്ല ജീവിക്കുന്നത്. അവരെ കണ്ടാൽ മൃഗങ്ങളുടെ കൂട്ട് തോന്നില്ലായിരിക്കും, പക്ഷെ ജീവിക്കുന്നത് മൃഗത്തെക്കാൾ കഷ്ടമായിട്ടാണ്. അല്ല, പടങ്ങൾ കണ്ടാലും മൃഗത്തെ പോലെ തന്നെയാണില്ലേ? അത് ഞാനങ്ങ് മറന്നുപോയി. ഒരു നിമിഷം, നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സിനിമയുടെ പരസ്യം നോക്കിയാൽ മതി. വസ്ത്രം ഉടുക്കില്ല, പിന്നെ മുഖഭാവം നോക്കിയിട്ടുണ്ടോ? കടിച്ചു കീറുവാൻ ചെല്ലുന്നത് പോലെ വന്യമൃഗങ്ങളെ പോലെ ജീവിക്കുകയല്ലേ? വാസ്തവം എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ ആ ഉന്നത സ്ഥാനത്തു നിന്നും മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കാത്ത സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നു. അവർ മൃഗത്തെ പോലെയല്ല, മൃഗത്തെക്കാൾ താണ നിലവാരത്തിലാണ് ജീവിക്കുന്നത്. ഏത് മൃഗമാണ് മദ്യപിച്ച് ലഹരി വസ്തുക്കൾ കടിമപ്പെട്ട് ജീവിക്കുന്നത്? ഭാര്യയെ മർദ്ദിക്കുന്ന മൃഗമുണ്ടോ? സ്വന്തം കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന മൃഗമുണ്ടോ? മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു. ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നത് മനുഷ്യവർഗമാണ്. മൃഗത്തെക്കാൾ താണ നിലവാരത്തിൽ മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നു. ഒബദ്യാവിന്റെ കാലത്ത് ഏദോമ്യർ അത്തരത്തിലാണ് ജീവിച്ചു പോകുന്നത്. ദൈവത്തെ ഭയമില്ലാതെ, മനുഷ്യവർഗത്തോട് സ്നേഹമില്ലാതെ, തങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കഴിയുന്ന മനുഷ്യൻ. പണ്ടൊരു പന്നിയുടെ കഥ കേട്ടിട്ടുണ്ട്. കാട്ടുപന്നിയല്ല, നാട്ടുപന്നി. ഒരു ദിവസം അവനെ വളർത്തിയിരുന്ന ആ വളപ്പിൽ അവൻ വളരെ ബലം പ്രയോഗിച്ച് അതിൽ നിന്നും പുറത്തിയാടി. കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്തെത്തി. ആരോ അതിനടുത്ത് ചാരായം വാറ്റിയിട്ട് അധികം വന്ന പിശറെല്ലാം അവിടെ കളഞ്ഞിരുന്നു. പന്നി അതങ്ങോട്ട് തിന്നാൻ തുടങ്ങി. അതിൽ നിന്ന് ഒലിച്ച ദ്രാവകം നക്കിക്കുടിക്കുകയും ചെയ്തു. കുറച്ചകത്ത് ചെന്നപ്പോൾ പന്നി അങ്ങ് ബേജാറായി. ശരിക്കും അവന്റെ തലയ്ക്ക് പിടിച്ചു. അവൻ നടക്കാൻ നോക്കി, ഒരു രക്ഷയുമില്ല. കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞ് അവൻ അവിടുത്തെ ആ ചെളിയിൽ വീണു. ഏതാണ്ട് 24 മണിക്കൂർ അവൻ അവിടെ കിടന്ന് ഞരങ്ങി. ഒടുവിൽ അല്പം പൊങ്ങാമെന്ന് കണ്ടപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടു. ഇനിയും മേലിൽ ഞാൻ മനുഷ്യൻ കളിക്കുകയില്ല. ഞാനായിട്ടങ്ങ് ജീവിച്ചോളാം എന്ന് ചുരുക്കം. ആരും എന്നോട് പിണങ്ങരുത്. വാസ്തവം ഇതാണ്. എന്റെ പ്രിയ സുഹൃത്തെ, മനുഷ്യൻ മൃഗം മൂത്ത് ഉരുത്തിരിഞ്ഞതല്ല. അവന്റെ നേട്ടങ്ങൾ ആശ്ചര്യജനകമാണെങ്കിൽ തന്നെയും ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ അവൻ തീരുമാനിക്കുമ്പോൾ മൃഗത്തെക്കാൾ മോശമായ സ്ഥിതിയിലേക്ക് അവൻ താണുപോകുകയാണ്. ഏദോമ്യരോട് ദൈവം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചാലും, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. ഏദോമിന്റെ പൂർണ്ണമായ നാശത്തെക്കുറിച്ച് ഓബദ്യാവ് തുടർന്നും പറയുന്നു. 5-ാം വാക്യം, കള്ളന്മാർ നിന്റെ അടുക്കൽ വന്നാലോ, രാത്രിയിൽ പിടിച്ചു പറിക്കാർ വന്നാലോ, നീ എങ്ങനെ നശിച്ചു പോയിരിക്കുന്നു? അവർ തങ്ങൾക്ക് മതിയാകുവോളം മോഷ്ടിക്കുകയില്ലയോ? മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ അവർ ഏതാനും കാലാപ്പഴം ശേഷിപ്പിക്കുകയില്ലയോ? പ്രവാചകൻ പറയുന്നു, ഒരു കള്ളൻ രാത്രിയിൽ കവർച്ചയ്ക്ക് വന്നാൽ അവന് വേണ്ടത് മാത്രമേ അവൻ കൊണ്ടുപോകൂ. അവനെല്ലാം ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യതയില്ല. മുന്തിരിപ്പഴം പറിക്കുവാൻ വരുന്നവന്റെ പരിപാടിയും അപ്രകാരം തന്നെയാണ്. അവൻ കുറെ മുന്തിരി അവിടെ നിർത്തിയേക്കും. പക്ഷേ ദൈവം ഏദോമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കുമ്പോൾ നശിപ്പിക്കൽ പൂർണ്ണമായിരിക്കും. ഞാൻ ശരിയാം വണ്ണം നിന്നെ ശിക്ഷിക്കും, നശിപ്പിക്കൽ പൂർണ്ണമായിരിക്കും. 6-ാം വാക്യത്തിൽ, ഏശാവിനുള്ളവരെ കണ്ടുപിടിച്ചിരിക്കുന്നതും അവന്റെ നിക്ഷേപങ്ങളെ തിരഞ്ഞ് കണ്ടിരിക്കുന്നതും എങ്ങനെ? ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യമാണിത്, ഏശാവിനുള്ളവരെ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെ. ഒരു വേദപണ്ഡിതൻ ഈ ഭാഗത്തെ ഇപ്രകാരം പരിഭാഷപ്പെടുത്തി, ഏശാവിനുള്ള വകകൾ ഉരിഞ്ഞ് അവനെ നഗ്നനാക്കിയതെങ്ങനെ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ദൈവം ഏശാവിനെ ഒരു മൈക്രോസ്കോപ്പിനടിയിൽ വെച്ചിട്ട് പറയുകയാണ്, വന്നു കാണുവീൻ. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ മനുഷ്യരെ വന്നു നോക്കുവീൻ. ഞാൻ അവനെ വെറുക്കുന്നു. എന്തിനാണെന്നറിയാമോ അവനെ വെറുക്കുന്നത്? അവന്റെ ജീവിതത്തിലെ അഹങ്കാരം നിമിത്തം. അവൻ തന്റെ പുറം എനിക്ക് നേരെ തിരിച്ചു, എന്നെ കൂടാതെ ജീവിക്കുവാൻ അവന് കഴിവുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അതാണ് സ്നേഹിത, ജീവിതത്തിലെ അഹങ്കാരം. 6-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, അവന്റെ നിക്ഷേപങ്ങളെ തിരിഞ്ഞ് കണ്ടിരിക്കുന്നതും എങ്ങനെ. തുറന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഏശാവിന്റെ ചരിത്രം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് വ്യക്തമായും അത് മനസ്സിലാകാറില്ല. പക്ഷേ ഉൽപ്പത്തിയിൽ ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ഭാഗത്ത് ഓബദ്യാവിന്റെ പുസ്തകത്തിൽ എനിക്കത് ശരിക്കും മനസ്സിലായി. തന്റെ ജ്യേഷ്ഠാവകാശത്തെ ഒരു പാത്രം പായസത്തിന് വേണ്ടി വിൽക്കുവാൻ ഏശാവിനെ പ്രേരിപ്പിച്ചത് എന്തെന്ന് കാണുവാൻ ഈ സൂക്ഷ്മദർശിനി ഞാൻ വീണ്ടും ഏശാവിന്റെ മേൽ വെക്കുകയാണ്. വളരെ ലളിതമായ ഒരു കാരണമാകുന്നു ഞാൻ അതിന് കാണുന്നത്. ജ്യേഷ്ഠാവകാശമുള്ള വ്യക്തി ആ കുടുംബത്തിന്റെ പുരോഹിതനാണ്. അത് ദൈവവുമായുള്ള ബന്ധത്തെ കാണിക്കുന്നു. വാസ്തവത്തിൽ ഏശാവ് ദൈവവുമായുള്ള ബന്ധത്തെക്കാൾ ഒരു പാത്രം പയറുപായസമാണ് വിലയുള്ളതായി കണ്ടത്. ഈ സ്ഥിതിയിലെത്തുമ്പോൾ സുഹൃത്തെ, ചളിക്കുഴിയിൽ കിടന്നുരുളുന്ന ഒരു പന്നിയുടെ നിലവാരത്തിലേക്ക് താങ്കൾ താണുപോയി കഴിഞ്ഞിരിക്കും. എന്റെ ഭാഷ അല്പം കഠിനമാണെന്ന് തോന്നുന്നോ? ക്ഷമിക്കണം, വാസ്തവം ഈ പറഞ്ഞതല്ലേ. ഇങ്ങനെയുള്ളവരോട് ഇതിൽ കുറച്ചെന്താണ് പറയേണ്ടത്? വാസ്തവം അങ്ങനെ തന്നെ. 7-ാം വാക്യം, നിന്നോട് സഖ്യതയുള്ളവരൊക്കെയും നിന്നെ അതിരോളം അയച്ചു കളഞ്ഞു. നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ച് തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ആഹാരം ഭക്ഷിക്കുന്നവർ നിനക്ക് കണിവെക്കുന്നു. അവന് ബുദ്ധി ഒട്ടുമില്ല. ആ കാലത്തെ സകല ശത്രുക്കളും തൊടാതെ വിട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഏദോം. പാറയിൽ പണികഴിപ്പിച്ച പെട്ര എന്ന പട്ടണത്തിൽ സുരക്ഷിതമായി പാർത്ത അവരെ ശല്യപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്തായിരുന്നാലും നെബുക്കനേസർ ചാരന്മാരെ പട്ടണത്തിൽ കടത്തി അവരിലൂടെ ആ പട്ടണം പിടിച്ചു. ദൈവത്തിൽ നിന്നും അകന്നുപോയ യാക്കോബിന്റെ മക്കളുടെ പട്ടണമായി യെരുശലേം നശിപ്പിക്കുവാൻ ദൈവം നെബുക്കനേസറിനെ ഉപയോഗിച്ചതുപോലെ ഏശാവിന്റെ മക്കളുടെ രാജ്യമായി ഏദോം പിടിക്കുവാൻ ദൈവം നെബുക്കനേസറിനെ ഉപയോഗിച്ചു. 8 അന്നാളിൽ ഞാൻ ഏദോമിൽ നിന്ന് ജ്ഞാനികളെയും ഏശാവിന്റെ പർവ്വതത്തിൽ നിന്ന് വിവേകത്തെയും നശിപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പാറക്കെട്ടുകളിൽ സുരക്ഷിതരായി മനോഹരമായ പെട്ര പട്ടണത്തിൽ പാർത്തിരുന്നു എന്ന് മാത്രമല്ല, അവിടെ അവർ ജ്ഞാനവും അറിവും അന്ധവിശ്വാസങ്ങളും വർദ്ധിപ്പിച്ചു. വളരെയധികം സ്തംഭ പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്ന വളരെ വിജാതീയമായ ഒരു പട്ടണമായിരുന്നു പെട്ര. പെട്ര പട്ടണത്തിന്റെ ചുറ്റിലും ഉണ്ടായിരുന്ന മലകളുടെ മുകളിൽ മനുഷ്യക്കുരുതി നടന്നിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏദോം അതിലെ ജ്ഞാനത്തിന് വളരെ പേരുകേട്ടതായിരുന്നു. യോബിന്റെ സുഹൃത്ത് എലീഫസ് ഒരു തേമാനിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു എന്ന് യോബിന്റെ പുസ്തകം 4:1 നാം വായിക്കുന്നു. ഏദോമിലെ പണ്ഡിതന്മാരുടെ ജ്ഞാനം കേൾപ്പാൻ വളരെ ദൂരെ ദേശങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു എന്ന് യിരെമ്യാ പ്രവചനം 49:7 നിന്നും നാം മനസ്സിലാക്കുന്നു. ദൈവം പറയുന്നു, ഏദോമിൽ നിന്നും ജ്ഞാനികളെയും ഏശാവിന്റെ പർവ്വതത്തിൽ നിന്നും വിവേകത്തെയും നശിപ്പിക്കുമെന്ന്. എത്ര ഭയാനകമായ ശിക്ഷയില്ലേ! വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശിക്ഷ ഇവർക്ക് വന്നതിന് കാരണം അവർ ഒരു ദിവസം ചെയ്ത ഏതെങ്കിലും പാപമല്ല. നൂറ്റാണ്ടുകളിലായി ദൈവം അവർക്ക് കൊടുത്തതായ അരുളപ്പാടുകൾ അവസരങ്ങളൊക്കെ പാഴാക്കിയിട്ട് ദൈവത്തോട് മറുതലിക്കുന്ന അഹങ്കാരം അവർ കൊണ്ടു നടന്നു. ദൈവത്തെ വേണ്ട, എനിക്ക് തന്നെ എല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന ചിന്തയോടെ മുൻപോട്ടു പോയ ജനത്തെ ദൈവം ശാസിക്കുന്നതാണ്, ശിക്ഷിക്കുന്നതാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. 9 നാം വായിക്കുന്ന ഏശാവിന്റെ പർവ്വതത്തിൽ ഏവനും കൊലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം തേമാനെ നിന്റെ വീരന്മാർ ഭ്രമിച്ചു പോകും. ഏദോമിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തേമാൻ. ഏശാവിന്റെ ഒരു കൊച്ചുമകനിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത്. തേമാന്യർ അവരുടെ ധൈര്യത്തിന് പേരുകേട്ടവരായിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ അവനെയും ശിക്ഷ വിധിക്കുവാൻ പോകുകയാകുന്നു എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിൽ നിന്നും വെളിയിൽ ജീവിക്കുവാനാണോ താങ്കൾക്ക് താല്പര്യം? അത് താങ്കൾക്ക് എപ്പോഴും ദോഷം മാത്രമേ വരുത്തിവെക്കൂ. ആത്യന്തികമായി അത് താങ്കളെ ശിക്ഷയിലേക്ക് നയിക്കും. എന്നാൽ ദൈവശബ്ദം കേട്ട് വിനയപ്പെട്ട് താഴ്മയുള്ളവരായി ദൈവഭയത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അത് താങ്കളെ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഇന്ന് താങ്കളുടെ ജീവിതത്തെ ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടുത്തുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നികളമുണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കരുത്. കർത്താവേ, ഞങ്ങളെ കൊണ്ടൊന്നും സാധ്യമല്ല. അവിടുന്ന് മാത്രമേ ഞങ്ങളെ സഹായിപ്പാൻ മതിയായവനായിട്ടുള്ളൂ. അവിടുന്ന് ഞങ്ങൾ സഹായിക്കണം. അത്ഭുതകരമായ ഒരു ജീവിതം ഞങ്ങൾ ഓരോരുത്തർക്കും തരണം. വിനയവും താഴ്മയും തരണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.